ഓക്കെ.
ബാറക്കുമാർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മനായ തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകും വിവരങ്ങളിൽ സ്തുതി. ദൈവമേ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിത്യാരോട് കരുണയെന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദുർവിഷം സ്വർഗത്തിലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. നന്നാൽ രാജ്യം ശക്തിയും മഹത്വവും നേക്ക് നിനക്കുള്ളതാവും നോക്കമേ. കൃപകളഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ദുരന്തമായ നമ്മുടെ കർത്താവായി ശ്രമിച്ചു വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നീ മുറത്തു പറയുമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങൾ വരണ സമയത്തും ദേവനമ്പുരാരുടെ അമ്മയെ മറിച്ചുമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു സന്ധ്യ കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർന്ന് നീയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യോഗ്യതയ്ക്കും കഴിവിനുമൊക്കെ അപ്പുറമായി സ്വർഗം ഞങ്ങളെ സ്നേഹിക്കുകയും നാൾതോറും ഞങ്ങളെ പരിപാലിക്കും. ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നുവെന്ന് കൽപ്പിച്ച് നിന്റെ കരുതാരിൽ ഞങ്ങളെ വഹിക്കുകയും ചെയ്ത് കർത്താവ് ഞങ്ങളെ മുൻപിലേക്ക് നയിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. അപ്പ അവിടുത്തെ കൃപയും കാരുണ്യവും ഞങ്ങളെ ഇത്ര നാളും വഴി നടത്തി തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ പദ്ധതിയും അവിടുന്ന് ഞങ്ങൾക്ക് വെളിവാക്കണമേ. എന്തെന്നാൽ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നും യിരെമ്യാ പ്രവാചകനിലൂടെ ഞങ്ങളോട് കൽപ്പിച്ചു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിഞ്ഞ് കൂടുതൽ ദൈവ സാന്നിധ്യബോധത്തോടും ദൈവനാമമഹത്വത്തിനു വേണ്ടി യേശുക്രിസ്തു ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ വെളിച്ചം ലോകത്തിനു മുമ്പിൽ പ്രകാശിച്ച് പിതാവാം ദൈവത്തെ ലോകം മനസ്സിലാക്കി ദൈവികമായിരിക്കുന്ന നൽവരങ്ങളിലേക്ക് അനേകരെ അടുപ്പിക്കേണ്ടക്കോളം ജീവിത സാക്ഷ്യത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരും വഴി നടത്തിയാട്ടെ. ഞങ്ങളുടെ ഈ ലോക പ്രയാണത്തിൽ ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ ദുഃഖങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ജീവിതത്തിന്റെ നിമിഷങ്ങൾ, സന്നിഗ്ധ ഘട്ടങ്ങൾ, പുറത്താരോടും പറയാൻ സാധിക്കാത്ത അനേക പ്രതിസന്ധികൾ, ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷങ്ങൾ സകലതും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. എന്റെ കരുണ എല്ലാവരോടും കൂടെ ഇരിക്കണം ഇന്ന് ഈ രാത്രികാലം. കർത്താവേ, താല്പര്യത്തോടുകൂടി ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടണമേ. കേവലം പരീക്ഷ എന്നുള്ളതിനേക്കാൾ ഉപരി കർത്താവേ, ഞങ്ങളുടെ ജീവിതം അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുവാൻ്റെ കോണം അവിടുന്ന് സഹായിക്കുന്നുവല്ലോ. എന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും വഴി നടത്തണമേ. ഞങ്ങൾ സന്തോഷത്തോടെ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. ഈ ടെലികോൺഫറൻസിൽ ഇപ്പോഴൊരു ചെറിയ വോയിസിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. മനോജ് ഡയലിസേഷൻ ഓഫീസിലുണ്ടോ? ഹലോ, ഇപ്പോഴത് ക്ലിയർ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാ ഫോണുകളും ദയവ് ചെയ്ത് മ്യൂട്ട് പൊസിഷനിൽ ഇടുവാണെങ്കിൽ, നിങ്ങൾ വീട്ടിലിരുന്ന് ഇത് കേൾക്കുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ അടുക്കളയിലൊക്കെ അനത്തി പെരുമാറുന്നൊക്കെ ഇവിടെ കേൾക്കാം. അപ്പം ഈ കൂട്ടത്തിൽ അത് നടക്കട്ടെ, പക്ഷേ നിങ്ങളുടെ ഫോണൊന്ന് മ്യൂട്ട് ചെയ്തിട്ടേക്കണം. മ്യൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അവിടെ നടക്കും, നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് കേൾക്കുകയും ചെയ്യാം, എല്ലാവർക്കും അത് ശ്രദ്ധിക്കുകയും ചെയ്യാൻ സാധിക്കും. വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകാതെ ദൈവത്തെ സഹായിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം വർത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മളുടെ ഈ പ്രസ്ഥാനത്തെ ദൈവം അത്ഭുതകരമായി നയിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മളുടെ ഈ പഠന ക്ലാസുകൾ കുറച്ച് വർഷങ്ങളായല്ലോ, 3-4 വർഷങ്ങളായി നമ്മൾ അനുഗ്രഹീതമായി പല രീതിയിൽ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവകൃപയ ദൈവം എത്രത്തോളം വഴി നടത്തി തുടർന്നും അവിടുത്തെ കരുതാരിൽ നമുക്ക് താണിരിക്കും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലങ്കര സഭയുടെ ചരിത്രമാണ്. 1912 മുതൽ 1964 വരെയുള്ള വിശുദ്ധ സഭയുടെ ശ്രേഷ്ഠമായ ഒരു കാലഘട്ടം, ഇതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പഠന ക്ലാസുകൾക്ക് ധാരാളം പുസ്തകങ്ങളും, പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറുകളും ഒക്കെ ഒത്തിരി നമുക്ക് പ്രയോജനം ചെയ്യുന്ന, നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ആൻസറുകളിലൊന്ന് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ കൂടുതൽ അതിൽ ശ്രദ്ധിക്കുക. അതിൽ നിന്നൊക്കെ ആയിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ വരുന്നത്. അതോടൊപ്പം ഞാൻ എടുക്കുന്ന ഈ ക്ലാസ്സുകളിൽ അല്പം ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ, ഇതെല്ലാം ഇവിടെ പറയുന്ന ഡേറ്റും സംഭവങ്ങളും എല്ലാം കാണാതെ പഠിക്കാനായിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും നമ്മുടെ പഠന ക്ലാസ്സുകളുടെ ഉദ്ദേശം പരീക്ഷ മാത്രമല്ല. പരീക്ഷ ഒരു ഉദ്ദേശമാണ്, പക്ഷെ അത് മാത്രമല്ല പ്രധാന ഉദ്ദേശം. പരീക്ഷ മാത്രമല്ല പ്രധാന ഉദ്ദേശം, നമ്മുടെ കാര്യങ്ങളെപ്പറ്റി നമ്മളൊന്ന് അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടി കാതോർക്കുന്ന ഓരോ നിമിഷങ്ങളുമാണ് ഇതിന്റെ വിലപ്പെട്ട നിമിഷങ്ങൾ. പരീക്ഷ എഴുതി പാസ്സായോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ താല്പര്യത്തോടുകൂടി ഇതിൽ ശ്രദ്ധിക്കുന്ന സമയങ്ങളാണ്. എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. ഈ ചരിത്രത്തെ പറ്റി ക്ലാസ് എടുക്കാൻ തുടങ്ങിയ പിന്നെ ധാരാളം പേര് എന്നെ വിളിക്കുകയും ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഉത്സാഹത്തോടുകൂടി ആരായുകയും ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ ആൾക്കാർക്ക് ചരിത്രത്തെ പറ്റി ഇത്രമാത്രം അവബോധവും അതിനെപ്പറ്റി ഒരു താല്പര്യവും ഇത്രയേറെ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ചരിത്രമൊക്കെ പഠിക്കാനായിട്ട് താല്പര്യം കുറവായിരിക്കും എന്നാ കരുതി. പക്ഷെ എന്റെ ചിന്തകളെ എല്ലാം അവസാനത്താക്കിക്കൊണ്ട് നിങ്ങൾ ധാരാളം പേര് അതിൽ വളരെയേറെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി പ്രിയപ്പെട്ട ശാന്തമ്മ ആന്റിയും അതിന് നേതൃത്വത്തിലിരിക്കുന്ന എല്ലാവരും വളരെയേറെ താല്പര്യം എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കിട്ടാനായിട്ട്. അതിനകത്ത് ഉത്സാഹപൂർവ്വം പ്രവർത്തിച്ച ഒരാളുടെ നിങ്ങളുടെ പേര് പരാമർശിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ഷിക്കാഗോയിലെ ബെറ്റി ആന്റി, ബെറ്റി ക്ലാസ്റ്റൺ, നേരത്തെ നമ്മുടെ വനിതാ സമയത്തിന്റെ ചുമതലയൊക്കെ വഹിച്ചിരുന്നതാണ്. ഇപ്പോഴും അരങ്ങിൽ വന്നല്ലെങ്കിലും അണിയറയിൽ നിന്ന് ധാരാളം പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആന്റി വളരെ താല്പര്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വായിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആന്റി ഒന്ന് പ്രിപ്പയർ ചെയ്തയച്ചു. അതുകൂടാതെ വീണ്ടും അയച്ചിട്ടുണ്ട്, രണ്ടാമതൊരു സെക്ഷനും കൂടി നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. സഭാചരിത്രം ഫയൽ നമ്പർ 2 എന്ന ഹെഡിംഗ് ഇട്ടിട്ട് നിങ്ങൾക്ക് അത് ഫോർവേഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതിനകത്ത് 10:38 ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ ആഴ്ച ശാന്തമേന്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മള് അതും കൂടി ഇന്നൊന്ന് വായിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒന്ന് വായിച്ചു പോകുമ്പോൾ പ്രധാന സംഭവങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സിലൊന്ന് വരാൻ വേണ്ടി മാത്രം. അതിനകത്ത് ആ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കുന്ന സമയത്ത് ചില പരാമർശങ്ങൾ കൂടി ഒന്ന് നടത്തുകയും ചെയ്യും. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഉത്സാഹിച്ച ബെറ്റി ആന്റിയോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറിൽ നമ്മൾ വായിച്ചതിനകത്ത് ഒരു തെറ്റുണ്ടായിരുന്നു. അത് ബെറ്റി ആന്റി തന്നെ അത് ക്ലിയർ ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. മലങ്കര സഭയിൽ വന്നിട്ട് 1932 February 13 ആണ് ഏലിയാസ് തൃതീയൻ പാദ്രക്കീസ് ബാവ കാലം ചെയ്ത് മഞ്ഞിനിക്കരയിലെ. അത് തെറ്റായിട്ടാണ് നേരത്തെ നമ്മൾ വായിച്ചിരുന്നത്. അതിന്റെ എക്സാക്ട് ഡേറ്റ് എന്ന് പറയുന്നത് 1932 February 13 ഏലിയാസ് തൃതീയൻ പാദ്രക്കീസ് ബാവ മഞ്ഞിനിക്കരയിലെ കാലം ചെയ്തത് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആൻസറിലെ ഒരു കറക്ഷനാണ്. അതുകൂടാതെ ഇന്ന് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ ഞാനൊന്ന് വായിക്കുകയാണ്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, സ്വതന്ത്ര കാതോലിക്കോസ് കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിക്കുന്നതിൽ നേതൃത്വം നൽകിയ പാത്രക്കീസ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. 1912 നമുക്ക് കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനം ടിഗ്രീസിൽ നിന്ന് മാറി ഇവിടേക്ക് മാർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിലെ 84th മാർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിലെ അധ്യക്ഷനായി മലങ്കര സഭയിലെ 1 കാതോലിക്കയായി അവരോധം ചെയ്യപ്പെട്ട പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവ വളരെ 1912 കാതോലിക്കേറ്റിന്റെ സ്ഥാപനം ഇവിടേക്ക് വരുവാൻ തക്കവണ്ണം താല്പര്യമെടുത്ത പാത്രക്കീസ് ആരാണ് എന്നായിരുന്നു ചോദ്യം. നമുക്കറിയാം അദ്ദേഹം മഷിയ പാത്രക്കീസിന്റെ കാലഘട്ടത്തിലാണ് നടന്നത്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സഭയിൽ എഴുന്നള്ളി അദ്ദേഹമാണ് അതിന് താല്പര്യം കൊടുത്തത്. രണ്ടാമതായിട്ട് മലങ്കര കാതോലിക്കായുടെ ഔദ്യോഗിക നാമം ഏത് എന്നുള്ളതാണ്. നമ്മുടെ കാതോലിക്ക ബാവാതിരിമേനിമാര് ആര് വന്നാലും ബസേലിയോസ് എന്നുള്ളതായിരിക്കും ഔദ്യോഗിക നാമം. ബസേലിയോസ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാതോലിക്ക തന്നെ മാർ ബസേലിയോസ് പൗലോസ് പ്രഥമൻ. രണ്ടാമത്തെ കാതോലിക്ക ബാവ മാർ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ. മൂന്നാമത്തെ കാതോലിക്ക ബാവ മാർ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കുറിച്ചി ബാവ. രണ്ടാമത്തെ കാതോലിക്ക ബാവ വള്ളിക്കാട്ട് ബാവ. ഒന്നാമത്തെ കാതോലിക്ക ബാവ മുറിമറ്റത്തിൽ ബാവ. അപ്പൊ അങ്ങനെ മൂന്ന് പേരെ പറ്റിയ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്. നാലാമത്തെ കാതോലിക്ക ബാവ മാർ ബസേലിയോസ് ഔഗ്യൻ പ്രഥമനാണ്. എന്നാൽ മോഹൻമാർ ബസേലിയോസ് മാർത്തോമ എന്നുള്ള നാമം കൂടി നാമത്തോട് ഔദ്യോഗിക നാമത്തോട് ചേർക്കുന്ന വട്ടക്കുന്ന ബാവാട കാലം മുതലാണ്. അഞ്ചാമത്തെ കാതോലിക്ക ആയിരിക്കുന്ന മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ കാലഘട്ടം മുതലാണ് മാർത്തോമ എന്ന നാമം കൂടി ഔദ്യോഗിക നാമത്തോട് ചേർക്കുന്നത്. അപ്പോൾ കാതോലിക്കയുടെ ഔദ്യോഗിക നാമം എന്ന് ചോദിക്കുമ്പോൾ ബസേലിയോസ് എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതിയാകും. മാർ ബസേലിയോസ് എന്നുള്ളതാണ് മലങ്കര കാതോലിക്കയുടെ ഔദ്യോഗിക നാമം. മലങ്കര സഭയുടെ ആത്മീയ മേലധ്യക്ഷൻ ആര്? ഇത് ചോദ്യം ചോദിക്കാനായിട്ടൊരു കാര്യമുണ്ട്. ആത്മീയ മേലധ്യക്ഷനുമുണ്ട് ലൗകിക മേലധ്യക്ഷനുമുണ്ട്. ആത്മീയ മേലധ്യക്ഷനാണ് കാതോലിക്ക ബാവ കാതോലിക്കോസ്. ലൗകിക മേലധ്യക്ഷൻ, അതാണ് നാലാമത്തെ ചോദ്യം. മലങ്കര സഭയുടെ ലൗകിക മേലധ്യക്ഷൻ ആര്? അത് മലങ്കര മെത്രാപ്പോലിത്തയാണ്. ഇതിന്റെ ട്രസ്റ്റി എന്നുള്ള രീതിയിൽ ഇതിന്റെ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് മലങ്കര മെത്രാപ്പോലിത്തയാണ്. നമ്മൾ ചരിത്രം പഠിക്കുവാണ്, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. ആദ്യത്തെ രണ്ട് കാതോലിക്കാമാര് കാതോലിക്കാമാര് മാത്രമായിരുന്നു അന്ന് മലങ്കര മെത്രാപ്പോലിത്തായിട്ടിരുന്നത്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയായിരുന്നു. എന്നാൽ കാതോലിക്ക സ്ഥാനവും മലങ്കര മെത്രാപ്പോലിത്താ സ്ഥാനവും കൂടി ഒരാളിൽ നിക്ഷിപ്തമായത് കുറിച്ചി ബാവാട് മൂന്നാമത്തെ കാതോലിക്ക ബാവാട കാലം മുതലാണ്. ഗീവർഗീസ് ദ്വിതീയൻ ബാവാടെ കാലഘട്ടം മുതലാണ്. അത് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ കാതോലിക്കോസ് മലങ്കര മെത്രാപ്പോലീസ്, അത് നമ്മുടെ കൽപ്പനകൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, മാർത്തോമാസ്ലീഹ സിംഹാസനത്തിന് ആരൂഢനായിരിക്കുന്ന മലങ്കര മെത്രാപ്പോലീസായും കാതോലിക്കായുമായ ഇന്നാരുടെ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ കൽപ്പനകളും വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഒരാളിൽ നിക്ഷിപ്തമായത് ഗീവർഗീസ് ദ്വിതീയൻ മൂന്നാമത്തെ കാതോലിക്ക മുതലാണ്. ഒന്നും രണ്ടും കാതോലിക്കമാര് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവായും ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവായും അവർ കാതോലിക്കമാര് മാത്രമായിരുന്നു ആ സമയത്ത് മലങ്കര മെത്രാപ്പോലീസ് സ്ഥാനം ലൗകിക മേലധ്യക്ഷനായിരുന്നത് വട്ടശ്ശേരി തിരുമേനിയാണ് എന്നുള്ളതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുന്നു. അതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ, ആരാണ് ആത്മീയ മേലധ്യക്ഷൻ, ആരാണ് ലൗകിക മേലധ്യക്ഷൻ. ഇപ്പം നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല, പക്ഷെ അത് രണ്ടും മനസ്സിലാക്കി തിരിച്ചറിഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടും ഒരാളിൽ നിക്ഷിപ്തമായതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ കാതോലിക്ക സ്ഥാനം ആത്മീയ മേലധ്യക്ഷ സ്ഥാനമാണ്, ലൗകികമായ മേലധ്യക്ഷൻ മലങ്കര മെത്രാപ്പോലീത്തയാണ്. അത് ബഹുമാനപ്പെട്ട ചീർനെസിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കാം, അപ്പൊ പെട്ടെന്ന് അത് മനസ്സിലാകും. കാതോലിക്ക സ്ഥാനം ആവശ്യപ്പെടുന്നത് സാത്വിക തേജസ്സാണ്, മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം ആവശ്യപ്പെടുന്നത് രാജസ തേജസ്സാണ്. ഭാരതീയ ശൈലി കടമെടുത്ത് പറഞ്ഞാൽ ആദ്യത്തേത് ബ്രഹ്മ തേജസ്സും രണ്ടാമത്തേത് ക്ഷാത്ര തേജസ്സും ആവശ്യമായ സ്ഥാനങ്ങളാണ്. അതായത് പൗരോഹിത്യത്തോട് ചേർന്ന ബ്രാഹ്മണൻ എന്നാൽ ബ്രഹ്മ തേജസ് എന്ന് പറയുന്നത് അത് ആത്മീയമായിരിക്കുന്ന തേജസ്സിന്റെ കാര്യമാണ്. ക്ഷാത്ര തേജസ് എന്ന് പറഞ്ഞാൽ രാജകീയമാണ്. ക്ഷത്രിയം എന്ന് പറഞ്ഞാൽ രാജ ഗോത്രമാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ക്ഷാത്ര തേജസ് എന്നൊരു ഭാരതീയ ശൈലിയുണ്ട്. ഈ മലങ്കര മെത്രാപ്പോലീത്ത എപ്പോഴും രാജാവിനടുത്ത് പദവിയ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ, ലൗകികമായ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നയാളാണ് മലങ്കര മെത്രാപ്പോലീത്ത. എന്നാൽ കാതോലിക്ക ആത്മീയ മേലധ്യക്ഷനാണ്. ഇത് രണ്ടും രണ്ടായിരുന്നു, ഒന്നും രണ്ടും ബാവാമാർ വരെ. മൂന്നാമത്തെ ബാവായിൽ ഇത് രണ്ടും കൂടി ഒന്നായിട്ട് വന്നു.
മലങ്കര സഭയോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത്, മലങ്കര സഭയുടെ അത്യുന്നത ബഹുമതി ഏതാണ്? ഓർഡർ ഓഫ് സെന്റ് തോമസ് എന്നുള്ളതാണ്. കാതലിക്കായുടെ പ്രധാന ചുമതലകൾ എന്തെല്ലാം? ഇത് മാത്രമല്ല, മറ്റ് ചുമതലകളും ഉണ്ട് എങ്കിലും പ്രധാനപ്പെട്ട ചുമതലകളാണ് ഇപ്പൊ പറയുന്നത്. മേൽപ്പട്ടക്കാരെ വാഴിക്കുക, സുന്നതദോസിന് അധ്യക്ഷം വഹിക്കുക, സുന്നതദോസിന് നിശ്ചയങ്ങൾ പ്രഖ്യാപിക്കുക, നടപ്പിലാക്കുകയും ചെയ്യുക, സുന്നതദോസിന്റെ പ്രതിപുരുഷനായ ഭരണം നടത്തുക, വിശുദ്ധ മൂറൻ കൂതാശ നടത്തുക. ഇതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അതിന്റെ ഒരു കോപ്പി എടുത്തൊന്ന് വായിച്ചാൽ മാത്രം മതി, അത്രയും ഒന്ന് ചെയ്യണം. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുന്നു. ഏഴാമത് ചോദ്യം, കാതോലിക്കയുടെ കീഴിൽ കുറഞ്ഞത് എത്ര മെത്രാന്മാരുണ്ടായിരിക്കണം ഒരാൾക്ക് കാതോലിക്കയാകാനായിട്ട്, ഔദ്യോഗിക സ്ഥാനം വഹിക്കാനായിട്ട്? മിനിമം അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര മെത്രാപ്പൊലിത്തന്മാരുണ്ടായിരിക്കണം? രണ്ട് മെത്രാപ്പൊലിത്തന്മാരെങ്കിലും ഉണ്ടെങ്കിൽ കാതോലിക്കയായിട്ട്, അങ്ങനെയാണ് നമ്മുടെ സഭയുടെ ഭരണഘടന പറയുന്നത്, രണ്ട് മെത്രാപ്പൊലിത്തന്മാരെങ്കിലും ഉണ്ടായിരിക്കണം. എട്ടാമത്തെ ചോദ്യം, പരിശുദ്ധ അബേദ് മിശിഹ പാദ്രക്കീസ് മലങ്കരന്മാർ ആരെല്ലാം? ഒന്നാമത്തേത് പൗലോസ് മാർ യുവാനിയോസ്, അതാണ് മുറിമറ്റത്തി തിരുമേനി. പൗലോസ് ഒന്നാമൻ എന്ന പേരിൽ കാതോലിക്കയായിട്ട് അദ്ദേഹം വാഴിച്ചു. രണ്ട്, ഗിയോർഗിസ് മാർ ഗ്രിഗോറിയോസ്, മൂന്നാമതായിട്ട് ഗിയോർഗിസ് മാർ ഫീലക്സിനോസ്. ഗിയോർഗിസ് മാർ ഫീലക്സിനോസ് തിരുമേനി എന്ന് പറയുന്നത് രണ്ടാമത്തെ കാതോലിക്ക ബാവയാണ്, വള്ളിക്കാട്ട് ബാവ. ഗിയോർഗിസ് പിന്നീട് ഗിയോർഗിസ് പ്രഥമൻ ബാവായി തീർന്ന കാരിചിറ, കാരിചിറ എന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. വാഗത്താനം കാരിചിറ വീട്ടിൽ വള്ളിക്കാട്ട് ബാവ എന്നറിയപ്പെടുന്ന ഗിയോർഗിസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ് ഗിയോർഗിസ് മാർ ഫീലക്സിനോസ്. നാലാമതായിട്ട് യുയാക്കിമാർ ഇവാനിയോസ്. ഈ യുയാക്കിമാർ ഇവാനിയോസിനെ ഒന്ന് പരിചയപ്പെടണം. എന്തിനാ പരിചയപ്പെടുന്നതെന്ന് ചോദിച്ചാല്, നമ്മൾ എപ്പോഴും പോകുന്ന പരുമല പള്ളിയില്, പരുമല പള്ളിയില് സത്യത്തില് പരുമല തിരുമേനയുടെ കവറടം മാത്രമല്ല, നിങ്ങൾ വലതുവശത്തേക്ക് ഇടതുവശത്ത് നമ്മൾ സങ്കല്പ രൂപേണ ഇടതുവശത്താണ് നമ്മൾ അഭിമുഖീകരിച്ച് നിൽക്കുമ്പോ പരുമല തിരുമേനയുടെ കവറടം ഇടതുവശത്ത് നിന്ന് സങ്കല്പിച്ചാൽ അത് വടക്കുവശത്താണ്. എന്നാൽ ഇടതുവശത്ത് നിന്ന് സങ്കല്പിച്ചാൽ അതിന്റെ വലതുവശം, ഇപ്പൊ പുതിയ പള്ളിയിലേക്ക് കയറുന്ന പ്രധാന തിരുമേനയുടെ കടക്കയുള്ളതിന്റെ ഇങ്ങേ സൈഡില്, അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അവിടെ ഒരു കബറടം കൂടെ ഉണ്ട്. അത് അഭിയുന്നതിനായി യുയാക്കിമാർ കുറുലോസ് തിരുമേനിയുടെ കബറടമാണ്. ആ തിരുമേനിയെ കരോട്ട് വീട്ടിൽ മാർ ഇവാനിയോസ് എന്നുള്ള നാമത്തില്, യുയാക്കിമാർ ഇവാനിയോസ് എന്നുള്ള നാമത്തില് അബ്ദുദ് മഷിയ പത്രക്കീസ് ആണ് അദ്ദേഹത്തെയും വാഴിക്കുന്നത്. ഈ കാരിജറ മാർ ഫീലക്സിനോ, ഗിയോർഗിസ് മാർ ഫീലക്സിനോസ് തിരുമേനിയെയും മാർ ഇവാനിയോസ് തിരുമേനിയും, അതായത് യുയാക്കി മാർ ഇവാനിയോസ് തിരുമേനിയെയും ചെങ്ങന്നൂര് പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് 1913 ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് അദ്ദേഹം വാഴിക്കുന്നത്. ഈ യുയാക്കി മാർ ഇവാനിയോസ് തിരുമേനി 1913 തൊട്ടവേറ്റം മുതൽ അദ്ദേഹം കാലം ചെയ്യുന്ന 1925 ആ 25 അദ്ദേഹം കാലം ചെയ്യുന്നത് വരെ തുമ്പോൺ ഭദ്രാസനാധിപനായിരുന്നു. ആറാം തീയതി, ജൂൺ മാസം 6-ാം തീയതി ആണ് യുയാക്കിമാർ ഇവാനിയോസ് തിരുമേനി കാലം ചെയ്യുന്നത്. 1925 പരുമലപ്പള്ളിയിൽ അദ്ദേഹത്തെ കവറടക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞിനിയും പരുമല പോകുമ്പോൾ തിരുമേനിയുടെ കവറെങ്കിൽ, പരുമല തിരുമേനിയുടെ കവറെങ്കിൽ പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങൾക്ക് അല്പം അവിടുത്തെ തിരക്കുകളെല്ലാം ഒന്ന് കഴിയുമ്പം ഈ കവറടം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് വയ്ക്കണമേ എന്ന് താല്പര്യത്തോടുകൂടി ഉറപ്പിക്കുന്നു. പിന്നീട് ഉള്ളത് 9-ാമത്തെ ചോദ്യം, പാത്രക്കീസും മലങ്കര കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിറ്റായും ചേർന്ന് വാഴിച്ച മെത്രാന്മാർ എന്ന് പറഞ്ഞാൽ, അന്ന് അബ്ദേദ് മിശിഹ പാത്രക്കീസ് ഇവിടെ ഉണ്ടായിരുന്നു. മലങ്കര കാതോലിക്ക എന്ന് പറയുന്നത് മാർ ഇവാനിയോസ് തിരുമേനി ഒന്നാമത്തെ കാതോലിക്ക, ക്ഷമിക്കണം, മാർ ഇവാനിയോസ് അല്ല, പൗലോസ് പ്രഥമൻ ബാവ തിരുമേനി. അതിനുശേഷം മലങ്കര മെത്രാപ്പൊലിത്ത, അന്ന് വട്ടശ്ശേരി തിരുമേനിയാണ് മലങ്കര മെത്രാപ്പൊലിത്ത. രണ്ടും രണ്ട് സ്ഥാനങ്ങളാണ്, രണ്ടു പേരാണ് അത് കൈകാളിയിരുന്നത്. ഒന്നാം കാതോലിക്ക പൗലോസ് പ്രഥമൻ, മലങ്കര മെത്രാപ്പൊലിത്ത ആയിരിക്കുന്ന വട്ടശ്ശേരി തിരുമേനി, അന്നിവിടെ സന്ദർശനത്തിന് വേണ്ടി വന്ന അബ്ദുദ് മിശിഹ പാത്രക്കീസ്. ഇവരെ മൂന്ന് പേരും കൂടി ചേർന്ന് വാഴിച്ച മെത്രാന്മാർ ആരെല്ലാം എന്നുള്ള ചോദ്യം, ഉത്തരം ഗിയോർഗിസ് മാർ ഫീലക്സിനോസ് തിരുമേനി, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു 1913 ഫെബ്രുവരി മാസം 9-ാം തീയതി ഞായറാഴ്ച ചെങ്ങന്നൂര് പള്ളിയിൽ വെച്ച് ഗിയോർഗിസ് മാർ ഫീലക്സിനോസിനെയും പിന്നീട് അദ്ദേഹം രണ്ടാം കാതലിക്ക ഗിയോർഗിസ് പ്രഥമൻ കാതലിക്ക പിന്നെ അഭിനന്ദനായ യുയാക്കി മറിവാനിയസ് തിരുമേനിയെ തിരുമേണ കാര്യം ഞാനിപ്പോ പറഞ്ഞ് പരിമലക്കവർ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരെയും കൂടിയാണ് പാസിക്കീസും മലങ്കര കാതലിക്കയും മലങ്കര മെത്രാപ്പോലിത്തായും ചേർന്ന് വഴിച്ച രണ്ട് മെത്രാന്മാർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, മലങ്കരയിൽ കാതലിക്കമാർ ഇല്ലാതിരുന്ന കാലഘട്ടം, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞായിരുന്നു. 1912 പൗലോസ് പ്രഥമൻ ബാവ കാതലിക്കായിട്ട് സ്ഥാനമേറ്റു. എന്നാൽ 7 മാസത്തിന് ശേഷം 1913 അദ്ദേഹം കാലം ചെയ്തു. അതിനുശേഷം 1925 ഗിയോർഗിസ് പ്രഥമൻ ബാവ പള്ളിക്കാട്ട് ബാവ തിരുമേനി രണ്ടാം കാതലിക്കായിട്ട് സ്ഥാനമേൽക്കുന്നത് വരെ അത്രയും ഒരു ദീർഘമായ കാലഘട്ടം, ഒരു 12 വർഷ കാലഘട്ടം ഇവിടെ മലങ്കര സഭയില് കാതലിക്കമാര് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് മലങ്കര മെത്രാപ്പോലീത്തായിരിക്കുന്ന വടശ്ശേരി തിരുമേനി മാത്രമാണ് സഭാഭരണം നടത്തിയിരുന്നത്. 11ാമത്തെ ചോദ്യം, 2ാമത്തെ കാതലിക്കയെ വാഴിക്കാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ആര്? അത് സംശയമില്ലാത്ത കാര്യമാണ്, ദിവനാസിയോസ് ആറാമൻ എന്നറിയപ്പെട്ടിരുന്ന വട്ടശ്ശേരിയിൽ മാർ ദിവനാസിയോസ് തിരുമേനിയാണ് അദ്ദേഹത്തെ വാഴിക്കാൻ തക്കവണ്ണം മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. 2ാമത്തെ കാതലിക്കയുടെ ആസ്ഥാനം എവിടെ? ഞാനത് പറഞ്ഞു കഴിഞ്ഞു, ഗിയോർഗിസ് പ്രഥമൻ ബാവ തിരുമേനിയാണ് 2ാമത്തെ കാതലിക്ക. അദ്ദേഹത്തിന്റെ ആസ്ഥാനം വാകത്താനം, മലയാളത്തിൽ അച്ചടിച്ചേക്കുന്ന വള്ളിക്കോട് എന്നാണ്. ഇംഗ്ലീഷിൽ അത് കറക്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആൻസർ, വള്ളിക്കാട്ട്, വള്ളിക്കോടല്ല വള്ളിക്കാട്ട് ദയറ എന്നാണ്. ഇംഗ്ലീഷിൽ അത് കറക്റ്റ് ആണ്, മലയാളത്തിൽ അത് തെറ്റിതിരുത്തി വേണം നിങ്ങളെ പഠിക്കാൻ എന്നുള്ളത് ഉറപ്പിക്കുന്നു. വള്ളിക്കാട്ട് ദയറയാണ്, അതാണ് 2ാമത്തെ കാതലിക്കയായിരിക്കുന്ന ഗിയോർഗിസ് പ്രഥമൻ ബാവാതിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അവിടെയായിരുന്നു അദ്ദേഹത്തിന്റെ ആസ്ഥാനം. പത്താപുരം താബോർ ദേറായുടെ സ്ഥാപകനാര്? മാർ ദിവനാസിയോസ് മെത്രാപ്പോലീത്തയാണ്. 1926 പത്താപുരം താബോർ ദേറ സ്ഥാപിച്ചത്. വട്ടിപ്പണക്കേസിന്റെ വിധി മെത്രാൻകക്ഷിക്ക് അനുകൂലമായി പ്രഖ്യാപിച്ച വർഷം 1928 ജൂലൈ 4 നിങ്ങൾക്കറിയാലോ വട്ടിപ്പണം ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തെ പ്രധാനപ്പെട്ട ഒരു ഒരു കേസ് നടക്കുകയും അതിന്റെ വിധി സഭയ്ക്ക് അനുകൂലമായി. അത് കേവലം അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടി എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഈ വട്ടിപ്പണം വട്ടിപ്പണം എന്ന് പറയുമ്പം നമ്മൾ തന്നെ ചരിത്രം പറയുന്ന സമയത്ത് വട്ടിപ്പണമായിരുന്നു പണത്തിന് വേണ്ടിയാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ഒരിക്കലും അങ്ങനല്ല. ഈ സഭയെ നീതിന്യായ കോടതി പോലും അംഗീകരിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവ് വട്ടിപ്പണം കേസിന്റെ വിധി നമുക്ക് അനുകൂലമായിട്ട് വിധിച്ചു എന്നുള്ളത്. അത്രയും നാളെ നടന്ന വ്യവഹാരങ്ങളിൽ സഭയ്ക്ക് അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് വട്ടിപ്പണം കുറച്ച് കിട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. അതിൽ പറയുന്ന വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു. എന്നാൽ സഭയെ നീതിന്യായ കോടതി അംഗീകരിച്ചു എന്നുള്ളതാണ്, അതുകൊണ്ടാണത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നിൽക്കുന്നതെന്നും കൂടി നിങ്ങളെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. 1928 ജൂലൈ 4 പ്രധാനപ്പെട്ട വിധി. ആ അതേ ദിവസം തന്നെയാണ് പാത്രക്കീസിന്റെ സ്ഥാനം റെഡ്യൂസ്ഡ് ടു എ വാനിഷിംഗ് പോയിന്റ് എന്ന ആദ്യമായിട്ടൊരു കോടതി വിധി പ്രഖ്യാപിച്ച വർഷം അതാണ്. അതും ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ വിധിന്റെ വേർഡിക്റ്റിലാണ് പറയുന്നത്, പാത്രക്കീസ് എന്റെ സ്ഥാനം, അന്ത്യോക്യൻ പാത്രക്കീസിന്റെ സ്ഥാനം റെഡ്യൂസ്ഡ് ടു എ വാനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ശുഷ്കിച്ചില്ലാതെയായി പോകുന്നു എന്ന് വളരെ പ്രസക്തമായ വേർഡിക്റ്റ് വന്നതുകൊണ്ടാണ് വട്ടിപ്പണക്കേസിന്റെ വിധി ഇത്രമാത്രം സഭയിൽ പ്രസക്തമായത്. അതിലെ ആദ്യത്തെ വട്ടിപ്പണം എന്നുള്ളതിനല്ല പ്രസക്തി, കേസിന്റെ വിധി നമുക്ക് അനുകൂലമായി എന്നുള്ളതിനാണ് പ്രസക്തി. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അത് അത്രയേറെ സ്ഥാനം അർഹിക്കുന്നതെന്നും കൂടി നിങ്ങളെ ശ്രദ്ധേയിപ്പിക്കുന്നു. 16ാമത്തെ ചോദ്യം, 3ാം കാതലിക്കയെ വാഴിച്ചത് എവിടെ വെച്ച്? പ്രധാന കാർമ്മികൻ ആര്? 3ാം കാതലിക്ക ആരാണെന്നുള്ള നിങ്ങൾക്ക് അറിയാം, ഗിയോർഗിസ് ദ്വിതീയൻ ബാവയാണ്. ബസേലിയോസ് ഗിയോർഗിസ് ദ്വിതീയൻ ബാവ, കുറിച്ചി ബാവ, കല്ലാശ്ശേരി ബാവ. അദ്ദേഹത്തെ വാഴിച്ചത് കോട്ടയമാർ ഏലിയ ചാപ്പലിൽ, അന്ന് ഏലിയ കത്തീഡ്രൽ അല്ല, അന്നൊരു ചാപ്പലാണ്, കോട്ടയമാർ ഏലിയ ചാപ്പലിൽ. ദിവനാസിയോസ് ആറാമൻ അല്ലെങ്കിൽ വട്ടശ്ശേരി തിരുമേനിയാണ്, ഗിയോർഗിസ് മാർ ദിവനാസിയോസ് തിരുമേനിയാണ്, വട്ടശ്ശേരി മാർ ദിവനാസിയോസ് തിരുമേനിയാണ് അദ്ദേഹത്തെ വാഴിച്ചത്, 3ാം കാതലിക്കയെ വാഴിച്ചത്. മൂന്നാം കാതലിക്കയുടെ ബാല്യകാല നാമം ഏത്? പുന്നൂർ എന്നുള്ളതായിരുന്നു മൂന്നാം കാതലിക്കയുടെ കുറിച്ചി ബാവയുടെ ബാല്യകാല നാമം, ചെറുപ്പത്തിലെ നാമം പുന്നൂർ എന്നുള്ളതായിരുന്നു. പെരുനാട് ബദനി, പതിനെട്ടാമത്തെ ചോദ്യത്തിൽ പെരുനാട് ബദനി ആശ്രമം സ്ഥാപിച്ചതായ ഏത് വർഷം? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഉത്തരത്തിൽ ഹിസ് ഗ്രേസ് ഗീവർഗീസ് മാർ ഇവാനിയോസ് 1919 എന്നാണ് ഉത്തരം തന്നേക്കുന്നത്. അത് എനിക്ക് ആന്റിയായിട്ട് നേരത്തെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അത് ആ ഉത്തരം അങ്ങനെ എഴുതിയാലത് ശരിയാകത്തില്ല. അദ്ദേഹം പി ടി ഗീവർഗീസ് അച്ഛനായിരിക്കുന്ന സമയമാണ് 1918 പിന്നീട് നമ്മുടെ സഭയുടെ അലക്സിയോസ് മാർ തെവോദോസിയോസ് സിരുവേനി 1928 അദ്ദേഹം പട്ടം വയ്ക്കുന്നത്. ഈ ഇവാനിയോസ് സിരുമേനി പിന്നീട് പി ടി ഗീവർഗീസ് എന്നുള്ള നാമത്തിലുണ്ടായിരുന്ന ഇവാനിയോസ് സിരുമേനി പിന്നീട് അദ്ദേഹം മലങ്കര വൈദ്യത്തിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം അന്ന് പി ടി ഗീവർഗീസ് അച്ഛനാണ്, ഗീവർഗീസ് പണിക്കരച്ചൻ, പി ടി ഗീവർഗീസ് പണിക്കരച്ചനാണ് പിന്നീട് ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയായിട്ട് പിന്നീട് മലങ്കര കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന്, ഞാൻ പറഞ്ഞ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നാമേ മാസം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത് 1930 സെപ്റ്റംബർ മാസത്തില് റീയൂണിയൻ എന്നുള്ള ഒരു ഒരു ചിന്താഗതിയോടുകൂടി അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് അങ്ങ് പോയി. അത് പി ടി ഗീവർഗീസ് പണിക്കര അച്ഛനാണ്. 1918 അദ്ദേഹം തിരുമേനിയല്ല, 1918 അദ്ദേഹം അച്ഛനാണ്. നമ്മുടെ അലക്സിയോസ് തെവോദോസിയോസ് തിരുമേനി പിന്നീട് തെവോദോസിയോസ് തിരുമേനിയായ അലക്സിയോസ് അച്ഛൻ എന്ന അച്ഛനാണ് അദ്ദേഹം. അദ്ദേഹവും കൂടി ചേർന്നാണ് 1918 ഏകദേശം 250 ഏക്കർ സ്ഥലം പെരുനാട്, അത് മുണ്ടമല എന്ന് പറയുന്ന ഒരു ഒരു വലിയ കുന്ന്, അത് മേടിച്ചിട്ട് താല്പര്യത്തോടുകൂടി അത് തുടങ്ങിയത് അവർ രണ്ടുപേരും കൂടി ചേർന്നാണ്. അപ്പോൾ ഇവിടെ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിയല്ല, പി ടി ഗീവർഗീസ് പണിക്കര അച്ഛനാണ്. ആ പണിക്കരച്ഛനും അലക്സിയോസ് അച്ഛനും കൂടി ചേർന്നാണ് അത് തുടങ്ങിയത്, ആശ്രമ പ്രസ്ഥാനം. പിന്നീട് 1925 ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്തയായി, അലക്സിയോസ് തിരുമേനി പിന്നീട് മെത്രാപ്പൊലിത്തയായിട്ട് തീരുകയും ചെയ്തു. അതുകൊണ്ട് അലക്സിയോസ് തിരുമേനിയുടെ നാമം അവിടെ പറയാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ചേർത്ത് നിങ്ങൾ പഠിക്കണമേ എന്ന് ഉറപ്പിക്കുന്നു. ഞാനതൊരു സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നോളാം. ആ ഉത്തരത്തില് തിരുമേനിയെ, അലക്സിയോസ് മാർ തെവോദോസിയോസ് തിരുമേനിയെ മറന്നു പോകാനായിട്ട് പാടില്ല. ഇവർ രണ്ടുപേരും അച്ഛന്മാരായിട്ടിരിക്കുന്ന സമയത്താണ് പെരുനാട് ബദനി ആശ്രമം സ്ഥാപിച്ചത്. പിന്നീടാണ് ഇവർ രണ്ടുപേരും തിരുമേനിമാരാകുന്നത്. പിന്നീട് ഒരാൾ തിരുമേനിയായ ഒരാള് പിന്നീട് മലങ്കരവയത്തിലേക്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങി അങ്ങ് പോവുകയും ചെയ്തു. 19-ാമത്തെ ചോദ്യം, മലങ്കരയിൽ ആദ്യമായി മൂറൻ കൂതാശ നടന്ന വർഷം ഏതാണ്, നടത്തിയത് ആരാണ്? 1931 April 30 മൂന്നാം കാതലിക്ക പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവാ തിരുമേനിയാണ്. മൂന്നാം കാതലിക്ക ഞാൻ പറഞ്ഞല്ലോ, മൂന്നാം കാതലിക്കയുടെ കാര്യങ്ങൾ ധാരാളം. 35 കാതലിക്കയായിട്ടും 50 മെത്രാപ്പോലിത്തായിട്ട് വരുന്നത്, മെത്രാപ്പോലിത്തയായി കഴിഞ്ഞ് 15 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കാതലിക്ക സ്ഥാനത്തേക്ക് വരുന്നത്. കാതലിക്ക ബാവായി മലങ്കര മെത്രാപ്പോലിത്ത സ്ഥാനം കൂടി അദ്ദേഹത്തിൽ നിക്ഷിപ്തമായി പ്രൗഢഗംഭീരമായി 35 ദൈവത്തിന്റെ നടത്തിപ്പ് വർത്തോളണം ഓരോ കാര്യത്തിലും. 35 കാതലിക്കായിട്ടിരുന്ന ദീർഘകാലം കാതലിക്കായിട്ട് നയിച്ചു, മലങ്കര സഭയെ ശ്രേഷ്ഠമായ നിലയിൽ നയിച്ച ഗീവർഗീസ് ദ്വിതീയൻ കുറിച്ചി ബാവ അല്ലെങ്കിൽ കല്ലാശ്ശേരി ബാവ എന്നറിയപ്പെടുന്ന മൂന്നാം കാതലിക്കയാണ്. 1931 April 30 മൂറാൻകുദാശ മലങ്കരയിൽ ആദ്യമായിട്ട് നടത്തിയത്. മലങ്കരയിൽ കവറടങ്ങിയ പാത്രക്കീസ് ആര്? ഏത് വർഷം കവറടങ്ങിയ സ്ഥലം? നേരത്തെ നമ്മൾ അതിന്റെ ഒരു പറഞ്ഞിരുന്നു, 1932 മഞ്ഞിനിക്കരയില് അദ്ദേഹം കവറടങ്ങിയത് എന്നുള്ളത് നേരത്തെ ഉത്തരത്തിൽ ആദ്യം തുടങ്ങിയപ്പോ തന്നെ ഞാൻ പറഞ്ഞല്ലോ, February 13 അദ്ദേഹം കവറടങ്ങിയത്. മലങ്കര സഭാ മഴക്കിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആര്? മലങ്കരയിൽ സഭാ മഴക്കുണ്ടായിരുന്നുവെന്നും അതിപ്പോഴും തുടരുന്നു എന്നുള്ളതും ഒക്കെ യാഥാർത്ഥ്യമാണ്. അത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. വേദോത്സവത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കൊരിന്ത്യ സഭയിൽ തന്നെ അത് തുടങ്ങിയതാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാകും. അപ്പല്ലോസ് കൊരിന്തിലിരിക്കെ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫേസോസിലെത്തുകയും അവിടെ ശിഷ്യന്മാരെ വേർതിരിച്ചു എന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അതല്ല ഞാൻ ഇവർ രണ്ടുപേരുടെ അല്ല യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ എല്ലാ സഭയിലും ഉണ്ട്, കത്തോലിക്ക സഭയിലുണ്ട്. കത്തോലിക്ക സഭയിൽ ലത്തീനും സീറോ മലബാറും, റോമൻ കത്തോലിക്ക എന്നൊന്നും കേരളത്തിലെ സഭയെ പറയാൻ പറ്റത്തില്ല, അവർ സീറോ മലബാർ സഭയാ. സീറോ മലബാറും ലത്തീനും മലങ്കര റീത്തും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ട്. മാർത്തോമാ സഭയിൽ തന്നെ പിന്നീട് പുലർപ്പുണ്ടായിട്ടാണ് ഇവാഞ്ചലിക്കൽ ചർച്ച ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. ഈ മലങ്കര സഭയിലെ വഴക്കിനെ കുറ്റം പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാരെ മുഴുവൻ നിങ്ങൾ പരിശോധിക്കുക, അവരെത്ര വർഷം ഒറ്റ സഭയായിട്ട് നിൽക്കുന്നുണ്ട്, അതിനുശേഷം എത്രയോ പേര് പൊട്ടിപ്പുളർന്നു പോകുന്നുണ്ട്. ഞാൻ നമ്മളെ സാധൂകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് ആദിമ കാലഘട്ടം മുതൽ എല്ലാ കാലഘട്ടത്തിലും സഭയിൽ വിപരീതമായ അഭിപ്രായങ്ങളും സഭ തുടങ്ങിയത് തന്നെ അങ്ങനെയാണല്ലോ. യാക്കോബിന്റെ നേതൃത്വത്തിൽ യഹൂദന്മാരുടെ മര്യാദ പ്രകാരം വേണോ അതോ നേരിട്ട് ക്രിസ്ത്യാനിയായ മതിയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. തമ്മിൽ വലിയേട്ടൻ മനോഭാവമുള്ള യഹൂദന്മാരും യവനന്മാരും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ അപ്പോസ്തല പ്രവൃത്തി 14, 15, 16 അധ്യായങ്ങൾ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ സഭയിലും എല്ലാ കാലഘട്ടത്തിലും ഇതൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നുണ്ട് ഇപ്പോഴും നമുക്ക്. പക്ഷെ അത് ഒരല്പം ദൈർഘ്യമേറി പോകുന്നു, അത് എത്രയും പെട്ടെന്ന് തീരാൻ തക്കെ വേണം. പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പൊ അതിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് തീർന്നത് ആനപ്പാപ്പി എന്നറിയപ്പെട്ടിരുന്ന വർക്കി വർഗീസ് ആണ്. ദിവനാസിയോസ് തിരുമേനിയുടെ, വടശ്ശേരി തിരുമേനിയുടെ എല്ലാ കാര്യത്തിലും താല്പര്യപൂർവ്വം, ഒരുപക്ഷെ അംഗരക്ഷകൻ എന്ന് തന്നെ. കാരണം സഭകൾക്ക് അത്രയേറെ വേണമെങ്കിൽ തിരുമേനിയെ കൊല്ലാവുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. പഴയ സെമിനാരിയിൽ വെച്ച് പഴയ സെമിനാരിയുടെ സൈഡിൽ ഏണി ചാരി ഒരു മനുഷ്യൻ തിരുമേനിയെ കൊല്ലാൻ തക്കവണ്ണം കയറി വന്ന സമയത്ത് യാനപ്പാപ്പിയാ രക്ഷപ്പെടുത്തിയത്. അതിനുശേഷമാണ് ആനപ്പാപ്പി കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അതൊക്കെ സഭയുടെ താളുകളിൽ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം തന്നെയാണ്. അതുകൊണ്ട് മലങ്കര സഭ ഇതിന് മറ്റൊരു രക്തസാക്ഷിയാണ് മലങ്കര വർഗീസ് എന്നറിയപ്പെടുന്ന പെരുമ്പാവൂർ സുലോക്കോ പള്ളിയിലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ദിലാവും. അങ്ങനെ ധാരാളം പേര് ജീവൻ അർപ്പിച്ചിട്ടുണ്ട് ഈ സഭയ്ക്ക് വേണ്ടി. അതുകൊണ്ട് അത് നമുക്ക് നന്ദിയോടെ തന്നെ ഓർക്കാം. ഇനിമേൽ അത് ഉണ്ടാകാതിരിക്കേണ്ടൊക്കെ വേണം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്നാൽ ചരിത്രത്തിന്റെ ഏടുകളായതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കുക സാധ്യമല്ല. മലങ്കര സഭ വഴക്കിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആനപ്പാപ്പി എന്നറിയപ്പെട്ടിരുന്ന വർക്കി വർഗീസ് ആണ്. 22-ാമത്തെ ചോദ്യം, പാമ്പാടി തിരുമേനിയുടെ ഔദ്യോഗിക നാമം ഏത്? കുറിയാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത എന്നുള്ളതാണ് പാമ്പാടി തിരുമേനിയുടെ ഔദ്യോഗിക നാമം. അത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. തിരുമേനിയുടെ പേരൊന്ന് ഓർത്തിരുന്നുള്ള സമുദായ കേസ് ആരംഭിച്ച വർഷം എന്നാണ് ഈ കേസിന്റെ ഈ പ്രശ്നങ്ങൾ. നേരത്തെ സഭ ധാരാളം ഈ പലസ്തീൻ നാട് അനേകരിലൂടെ കടന്നുപോയി എന്ന് പറയുന്ന പോലെ ഗ്രീക്കുകാരവരെ ഭരിച്ചു, പിന്നീട് ഈജിപ്ഷ്യൻ, ആദ്യം മിസ്രൈമിന്റെ അടിമത്തത്തിലായിരുന്നു, അതിനുശേഷം അതായത് ഈജിപ്തിൻ്റെത്, അതിനുശേഷം അസീറിയൻസ് അവരെ ഭരിച്ചു, ബാബിലോണിൽ നിന്ന് നെബുക്കദ്നേസർ വന്ന് ഭരിച്ചു, അതിനുശേഷം ഗ്രീക്കുകാർ ഭരിച്ചു, യേശുക്രിസ്തുവിന്റെ കാലഘട്ടമായപ്പോൾ റോമാക്കാരായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ മലങ്കര സഭയും ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സഭയ. അവിടുന്ന് ഉരുക്കഴിഞ്ഞു വന്ന എന്നും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു സഭയ. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢരായിരിക്കുന്ന പിതാക്കന്മാർ നയിക്കുന്ന സഭയാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു കേസിന്റെ പ്രതിസന്ധി നമുക്ക് ഉണ്ടാകുന്നത് ഈ 1938 മുതലുള്ള കാലഘട്ടത്തിലാണ്. അതായത് 20-ാം നൂറ്റാണ്ടിന്റെ പിന്നീടുള്ള അവസാന കാലഘട്ടത്തിലാണ് കേസുണ്ടാകുന്നത്. 1938 സമുദായ കേസ് ആരംഭിച്ച വർഷം. മലങ്കരയുടെ ബാറബ്രായ എന്നറിയപ്പെടുന്ന പിതാവ് ആര്? മലങ്കരയുടെ ബാറബ്രായ എന്നറിയപ്പെടുന്നത് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവായാണ്. 3-ാം കാതോലിക്കായിരിക്കുന്ന പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവായാണ്, കുറിച്ചി ബാവായാണ് മലങ്കര സഭയുടെ ബാറബ്രായ എന്നറിയപ്പെടുന്ന പിതാവ്. 25-ാമത്തെ ചോദ്യം, മലങ്കര സഭയെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കാതോലിക്ക ആര്? അതും 3-ാം കാതോലിക്കായിരിക്കുന്ന പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായാണ്. 35 വർഷം, എത്രാനായിട്ട് 50 വർഷം അദ്ദേഹം സഭയെ ഭരിച്ചു. 26-ാമത്തെ ചോദ്യം, 1964 മലങ്കര സഭ സന്ദർശിച്ച അന്തിയോക്യൻ പാത്രക്കീസ് ആര്? പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ അവർക്ക്
ചേച്ചി കേക്കാമോ? ഹലോ, വിളിക്കാം. ആ, ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് ചേച്ചി.
ഓക്കെ.
ഹലോ.
ഹലോ, കേക്കത്തില്ല.
ഓക്കെ ഓക്കെ, എനിക്ക് കേക്കായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. എനിക്ക് നിങ്ങൾ പറയുന്നതൊക്കെ കേക്കായിരുന്നു. ഓക്കെ, നമുക്ക് സമയം കളയണ്ട. 1964 മലങ്കര സഭ സന്ദർശിച്ച അന്ത്യോക്യൻ പാത്രക്കീസ് പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രക്കീസ് ആണ് എന്നുള്ള കാര്യം ഓർപ്പിക്കും. 27-ാമത്തെ ചോദ്യം, പാത്രക്കീസിനാൽ വാഴിക്കപ്പെട്ട മലങ്കര സഭയിലെ അവസാനത്തെ കാതലിക്ക ബാവ ആര്? എവിടെ വെച്ച്? പാത്രക്കീസ് ബാവാമാരിവിടെ എഴുന്നള്ളുകയും അവരുടെ ഒരു സ്വാധീനത്തിൽ നമ്മുടെ സഭ ആയിരിക്കുകയും ചെയ്തു. അതിലെ അവസാനത്തെ കാതലിക്ക ബാവ ആരാണ്? നിങ്ങൾക്കറിയാലോ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, 1958 സഭയില് ഒരു യോജിപ്പുണ്ടാവുകയും രണ്ട് കക്ഷികളും കൂടി ഒന്നായിട്ട് ചേർന്ന് പോവുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ അതിനു മുൻപേയും പാത്രക്കീസുമാരുണ്ടായിട്ടുണ്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അത്രയും ഒരു സ്വാധീനം ചെലുത്തിയിരുന്ന സമയമല്ല. 58 മുതൽ കുറച്ച് കാലഘട്ടം സഭയെ സ്വാധീനിച്ചിരുന്നു. അവസാനത്തെ കാതലിക്ക ബാവ പാത്രക്കീസിനാൽ വാഴിക്കപ്പെട്ട മലങ്കര സഭയിലെ അവസാനത്തെ കാതലിക്ക ബാവ 4-ാമത്തെ കാതലിക്ക ബാവ ആയിരിക്കുന്ന ബസേലിയോ സൗഗ്യൻ പ്രഥമൻ ബാവയാണ്. കോട്ടയം മറേലിയ കത്തീഡ്രലിൽ വെച്ചാണ് അദ്ദേഹം മെത്രാപ്പൊലിത്തയായിട്ട് വഹിക്കപ്പെട്ടത്. മലങ്കരയിൽ മെത്രാൻ കക്ഷിയും ബാവാകക്ഷിയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ഒരു ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. മലങ്കരയിൽ സഭയൊന്നേ ഉള്ളൂ, എന്നാലും കക്ഷി തിരിച്ചു പറയുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. മലങ്കരയിൽ മെത്രാൻ കക്ഷിയും ബാവാകക്ഷിയും ഒന്നിച്ചു വാഴിച്ച കാതലിക്ക ആര്? ഏത് വർഷം? അതാണ് പരിശുദ്ധ ഔഗേൻ ഒന്നാമൻ. 1964 May 22 ഔഗേൻ ബാവായുടെ സ്ഥാനാരോഹണം. പ്രൊമിയോനുകൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തതാര്? നമ്മള് 1964 വരെയുള്ള സമയമാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് സമയം അനുവദിക്കുവാണെങ്കിൽ പരിശുദ്ധ ഔഗേൻ ബാവയെ പറ്റിയൊക്കെ പഠിക്കണം. കാരണം ഇന്ന് സഭയിൽ കാണും നമ്മുടെ പ്രൊമിയോൻ സദറാകള് സുറിയാനി പണ്ഡിതനായിരുന്നു അദ്ദേഹം. അദ്ദേഹം വളരെയേറെ കാര്യങ്ങൾ നമുക്ക് സഭയ്ക്ക് ശ്രേഷ്ഠമായ മാതൃക നൽകിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇങ്ങനെയുള്ള തർജ്ജിമ ട്രാൻസ്ലേഷന്റെ കാര്യത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഔഗേൻ ബാവ. നമുക്ക് സമയമുണ്ടെങ്കിൽ അത് പഠിക്കാം. പ്രമിയോനികൾ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് 4-ാം കാതലിക്കായിരിക്കുന്ന പരിശുദ്ധ ഔഗേൻ പ്രഥമൻ ബാവയാണ്. അതുവരെയും മൽപ്പാൻ ഭവനങ്ങളിൽ നിന്ന് സുറിയാനി പഠിച്ചിട്ട് ഒന്നുകിൽ സുറിയാനി ചൊല്ലും, അല്ലെങ്കിൽ സുറിയാനിയിൽ നിന്ന് വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അച്ഛന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ ആര്? കത്തോലിക്ക സഭയുടെ പോപ്പ് ആര്? ഇതിനകത്ത് പോൾ ആറാമൻ എന്ന് എഴുതിയിട്ടുള്ളൂ, പക്ഷെ ജോൺ പോൾ ആറാമനാണ്. പോൾ ആറാമൻ എന്ന് മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. അത് ഇവിടെ വന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് ജോൺ പോൾ ആറാമൻ എന്നുള്ളത് ചേർത്ത് പഠിക്കണം. പോപ്പുമായി കൂടിക്കാഴ്ച നടത്തിയ ആദ്യ കാതോലിക്ക ആര്? ഔഗേൻ ബാവ. സമുദായ കേസ് മെത്രാൻ കക്ഷിക്ക് അനുകൂലമായി വിധിച്ചതെന്ന്? അത് സുപ്രീം കോടതി വിധിയാണ്. അതായത് ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് സമുദായ കേസ്, മലങ്കര സഭയ്ക്ക് അനുകൂലമായിട്ട് സമുദായ കേസ് വിധിച്ചത് 1958 സുപ്രീം കോടതിയുടെ വിധിയാണ്. അതാണ് സഭയുടെ യോജിപ്പുണ്ടായത്. സഭയ്ക്ക് അനുകൂലമായിട്ട് അത് വിധിക്കുകയും ചെയ്തു. അത്തലാത് സഭാ കൗൺസിലിന്റെ മൂന്നാം യോഗം നടന്ന സ്ഥലം വർഷം പങ്കെടുത്ത കാതോലിക്ക 1961 ന്യൂഡൽഹിയിൽ വെച്ചാണ് മൂന്നാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗിയോർഗിസ് രണ്ടാമൻ കുർച്ചിബാവയാണ് WCC മൂന്നാമത്തെ മീറ്റിംഗിലും സംബന്ധിച്ചത്. 1960 മലങ്കര സഭയിൽ വ്യാപരിച്ച സമാധാന വിരുദ്ധ പ്രസ്ഥാനം, ഇനിയിപ്പോ കേഫാനൊക്കെ പറയുന്ന പോലെ അന്നൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, അന്ത്യോക്യൻ മൂവ്മെന്റ് എന്നും പറഞ്ഞ 1960 മലങ്കര സഭയില് വ്യാപരിച്ച ഒരു, അതായത് 58 സമാധാനം ഉണ്ടായി, അതിനുശേഷം അന്ത്യോക്യ കാര്യമായിട്ട് എന്നാണ് ഈ അമ്മയെ മറന്നാലും അന്ത്യോക്യ മറക്കുക എന്നുള്ള സ്ലോഗനൊക്കെ ഉണ്ടായത്. 1960 മലങ്കര സഭയിൽ വ്യാപരിച്ച സമാധാന വിരുദ്ധ പ്രസ്ഥാനമാണ് അന്ത്യോക്യൻ മൂവ്മെന്റ്. 35-ാമത്തെ ചോദ്യം, മലങ്കരയിലെ ഗമാലിയൽ എന്നറിയപ്പെടുന്ന ആര്? ചെറിയ മഠത്തിൽ സ്കറിയ മൽപ്പാനാണ് മലങ്കര സഭയിലെ ഗമാലിയൽ. ഇതൊക്കെ പ്രധാനപ്പെട്ട, നമ്മള് ആരും അങ്ങനെ പഠിക്കാത്ത കാര്യങ്ങളാണ്. ചെറിയ മഠത്തിൽ സ്കറിയ മൽപ്പാനൊക്കെ ധാരാളം കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്ത വ്യക്തിത്വങ്ങളാണ്. അത് നമുക്ക് സമയമുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകാം. മലങ്കര സഭയിലെ ഗമാലിയൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയാലോ ഗമാലിയൽ ഒരു റാബി ആയിരുന്നു എന്നും പൗരസ്ലിഹ അദ്ദേഹത്തിന്റെ പാതവെടുത്തിങ്ങിൽ ഇരുന്നാണ് പഠിച്ചതെന്നും അറിയാമല്ലോ. അപ്പൊ ആ ഗമാലിയൽ എന്നുള്ള പേര് കിട്ടാണ്ട കാരണം ചെറിയ മഠത്തിൽ സ്കറിയ മൽപ്പാന് സാധിച്ചു എന്നുള്ളത്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെ വിളിച്ചറിയിക്കുന്ന കാര്യമാണ്. 36-ാമത്തേത്, പഴയ സെമിനാരി സെറാംപൂർ സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്ത വർഷം ഏത്? അത് 1964 ആണ്. 1964 ഔഗേൻ ബാവ ആയിട്ട് കാലഘട്ടത്തിലാണ് പഴയ സെമിനാരി സെറാംപൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തത്. 37-ാമത്തെ ചോദ്യം, മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്ഥാനത്യാഗം ചെയ്ത കാതോലിക്ക ആര്? നമുക്കറിയാം പരിശുദ്ധ ദിദിമോസ് ബാവ അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അതിനു മുൻപേ ആദ്യമായിട്ട് സ്ഥാനത്യാഗം ചെയ്തത് ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ, ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവയാണ് സ്ഥാനത്യാഗം ചെയ്തത്. അങ്ങനെയൊരു കാതോലിക്ക ബാവായാൽ കബറടക്കപ്പെട്ട ആദ്യത്തെ കാതോലിക്കയും പരിശുദ്ധ ഔഗേൻ പ്രഥമനാണ്. പിന്നീട് വട്ടക്കുന്ന ബാവ വന്നു, അദ്ദേഹമാണ് ഔഗേൻ പ്രഥമന്റെ മരണാനന്തര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത്. അക്കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറുകളും കൂടി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഒന്ന് പഠിക്കുക, ഈ നേരത്തെ കിട്ടിയുള്ള ക്വസ്റ്റ്യൻ ആൻസറും നന്നായിട്ട് നോക്കുക. പിന്നീട് ഞാനിവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഒന്ന് നമുക്ക് കടന്നു പോവുകയും ചെയ്യാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പൗലോസ് പ്രഥമൻ ബാവായുടെ കാര്യമായിരുന്നു. അദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് 1876 മലങ്കരയിൽ എത്തിയ പത്രോസ് തൃതീയൻ പത്രിക്കീസ് ബാവായാണ്. മലന്തുരുത്തിപ്പള്ളിയിൽ അദ്ദേഹം താമസിക്കുമ്പോൾ ഈ പൗലോസ് കശീശയായിരുന്നു അന്ന്. സുറിയാനിയിലെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനം കൊടുക്കുകയായിരുന്നു. അങ്ങനെ അത്രയും കാര്യം നമ്മൾ പഠിച്ചു. 1877 മെയ് മാസം 17-ാം തീയതി സ്വർഗാരോഹണ പെരുന്നാളിന്റെ ദിവസം 41-ാമത്തെ വയസ്സിൽ കുന്നംകുളം ചെറളയം പള്ളി, ഈ കുന്നംകുളത്തുള്ള പള്ളികൾ അർത്താറ്റ് പള്ളി, ചെറളയം പള്ളിയൊക്കെ ഒത്തിരി ചരിത്രം ഉറങ്ങുന്ന പള്ളികളാണ്. ചെറളയം പള്ളിയിൽ വെച്ച് പത്രോസ് തൃതീയൻ പത്രിക്കീസ് ബാവായാല് മറിയുവാനിയോസ് എന്ന പേരിൽ അദ്ദേഹം മെത്രാനായിട്ട് വാഴിക്കപ്പെട്ടു. പൗലോസ് മറിയുവാനിയോസ് എന്നുള്ളതായിരുന്നു നാമം. അനന്തരം അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീസായിട്ട് നിയമിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം മെത്രാനായിട്ട് സ്ഥാനാരോഹണം ചെയ്തതാണ്, കാതോലിക്കായിട്ടല്ല. 1877 മെയ് മാസം 17-ാം തീയതി അദ്ദേഹം മെത്രാപ്പോലീറ്റയായി. 1912 മാത്രമാണ് കാതോലിക്കായി ആകുന്നത്, അത് ഓർത്തിരുന്നോളണം. ഇതിപ്പോ അദ്ദേഹം മെത്രാനായിട്ട് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ട സമയമാണ്, വാഴിക്കപ്പെട്ട സമയമാണ് 1877 മെയ് 17-ാം തീയതി. 30-ൽ പരം വർഷം കണ്ടനാട് ഭദ്രാസനത്തെ അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിന്റെ മലങ്കര സഭയില് ഏറ്റവും പ്രധാനപ്പെട്ട പഴയ ഭദ്രാസനങ്ങളിൽ ഒന്നാണ് കണ്ടനാട് ഭദ്രാസനം. പിന്നീട് അങ്കമാലി ഭദ്രാസനം, അതോടൊപ്പം തുമ്പോൺ ഭദ്രാസനം, ഇതൊക്കെ പഴയ ഭദ്രാസനങ്ങളിൽ പെടുന്നതാണ്. കണ്ടനാട് ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലീത്തെ നിയമിക്കപ്പെടുകയും ചെയ്തു. 30-ൽ പരം വർഷം കണ്ടനാട് ഭദ്രാസനത്തെ മെത്രാപ്പോലീത്ത ഭരിച്ചു. ആ ഘട്ടത്തിൽ സുശിക്ഷിതരായ വൈദികരുടെ ഒരു നിര തന്നെ ഉണ്ടായി. ഇടവകൾക്ക് വെടിപ്പും മന്മയും നൽകി വേദാഭ്യാസനത്തിന് പ്രാധാന്യം നൽകി അദ്ദേഹം അപൂർവ സിദ്ധി വിശേഷങ്ങളുള്ള മൽപ്പാന്മാരെ അറിഞ്ഞ് ആദരിച്ചും സുറിയാനി ഭാഷാ പഠനത്തിന് അടുക്കും ചിട്ടയും ഏർപ്പെടുത്തി പള്ളി ഭരണത്തിന് ക്രമീകരണങ്ങൾ ഉണ്ടാക്കി പള്ളി ഉദ്യോഗങ്ങളെ നിയമബദ്ധമാക്കുകയും അവധജടിലങ്ങളായ ആശയങ്ങളെ പരിവർജിക്കുവാൻ ഉപദേശിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ കതിരിക്കായിട്ട് സ്ഥാനാരോഹണം ഏറ്റുകഴിഞ്ഞ് മെത്രാപ്പോലിറ്റയായിട്ട് അദ്ദേഹം സ്ഥാനം ഏറ്റുകഴിഞ്ഞപ്പോൾ കണ്ടനാട് ഭദ്രാസനത്തെ മുഴുവൻ വളരെ നല്ല രീതിയിൽ നയിക്കുവാനൊക്കെയാണ് അദ്ദേഹം താല്പര്യമെടുത്തു എന്ന് ചുരുക്കം. അദ്ദേഹം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അതീവ താല്പര്യം കാണിച്ച് സ്കൂളുകൾ ധാരാളം സ്കൂളുകൾ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. മെത്രാപ്പൊലീത്ത കോലഞ്ചേരി ഗവൺമെന്റ് പ്രൈമറി സ്കൂള്, സെന്റ് പീറ്റേഴ്സ് ഹൈസ്കൂള്, പാങ്കോട്, കക്കാട്ടുപാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്കൂളുകൾ ഇതെല്ലാം തിരുമേനിയുടെ ശ്രമഫലങ്ങളാണ്. പൗലോസ് മാർ യുവാനിയസ് തിരുമേനിയുടെ, പിന്നീട് മലങ്കരയുടെ ഒന്നാം കാതലിക്കായി തീർന്ന പൗലോസ് പ്രഥമന്റെ ശ്രമഫലങ്ങളാണ്. അദ്ദേഹം മെത്രാപ്പൊലീത്ത ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. സാമൂഹികമായ പല അനാചാരങ്ങളും അദ്ദേഹം അവസാനിപ്പിച്ചു. കണ്ടനാട് ഇടവകയെ ഗ്രസിച്ചിരുന്ന പല ദുരാചാരങ്ങളും തിരുമേനിയുടെ നിശിത വിമർശനത്തിന് വിധേയമായതിനാൽ കാലക്രമേണ തിരോധാനം ചെയ്തു. കോലഞ്ചേരി കടമറ്റം പള്ളികളിൽ പെരുന്നാൾ ദിവസം ആചരിച്ചിരുന്ന പല തെറ്റായ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ കോഴി വെട്ടുന്നത് ഇപ്പോഴും ഉണ്ട്. പിന്നെ നിങ്ങൾ അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാവല്ലോ, അവിടെ ഈ സാമൂഹികമായിരിക്കുന്ന സ്വാധീനം കൊണ്ട് മറ്റു പലരും ദൈവത്തിലുള്ളവരല്ല, ഇപ്പോഴും അത് ചെയ്യുന്ന പുറത്തു നിന്നുള്ളവർ വന്ന് അവിടെ ചാരായം വീഴ്ത്തൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും വളരെ പേരിന് മാത്രം, അവരെ സന്ദർശിച്ചിട്ടുള്ളതൊക്കെ അറിയാമല്ലോ, അത് സഭയായിട്ട് നേതൃത്വം കൊടുക്കുന്ന കാര്യമൊന്നുമല്ല. അത് അവിടുത്തെ ജനങ്ങള് താല്പര്യമെടുത്തിട്ട്, ഹൈന്ദവരും അങ്ങനെയുള്ളവർ താല്പര്യമെടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ പോയടം എന്ന് പറയുന്നൊരു കിണറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, കടമറ്റം പള്ളിയില്. അതായത് കടമറ്റത്ത് കത്തനാര് അവിടെയായിരുന്നു ഇത്. അദ്ദേഹം അങ്ങനെ പോയടം എന്നുള്ളൊരു ഒരു കിണർ ഉണ്ട്, അവിടെ ഇതൊക്കെ ചെയ്തിരുന്നു. തിരുമേനിയാണ് അതെല്ലാം നിർത്തലാക്കിയത്. അസാധാരണമായിരുന്നു അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തി. അതിനു മുമ്പിൽ ആരും ചൂളിപ്പോകും. ഭദ്രാസനത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾ മുൻപിൽ കണ്ടുകൊണ്ട് മൂവാറ്റുപുഴയിൽ തിരുമേനി വാങ്ങിയ സ്ഥലത്താണ് ഇന്ന് ശ്രേഷ്ഠ കാവലികയുടെ അരമന സ്ഥിതി ചെയ്യുന്നത്. ശ്രേഷ്ഠ കാവലിക എന്ന് പറഞ്ഞാൽ തോമസ് പ്രഥമൻ പത്രിക്കസ് വർഷത്തിലെ തോമസ് പ്രഥമൻ ഇന്ന് ഇരിക്കുന്നതായ സ്ഥലം തിരുമേനി മേടിച്ചതാ. പൗലോസ് പ്രഥമൻ ബാബ തിരുമേനി മേടിച്ചതായ സ്ഥലമാണ്. പുതുശ്ശേരി സെന്റ് ജോൺസ് പള്ളി, പാമ്പാക്കുള ചെറിയ പള്ളി എന്നിവ അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായി സ്ഥാപിച്ചിട്ടുള്ളവയാണ്. മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ തിരുവലമാർ ഗ്രിഗോറിയോസിനെ കൂടെ കൂടെ അദ്ദേഹം സന്ദർശിക്കുമായിരുന്നു. പ്രത്യേകിച്ചും രോഗശൈലിയിലായിരുന്നപ്പോൾ പരിശുദ്ധ തിരുമേനിയുടെ കന്തീല ശുശ്രൂഷയിലും നിറവടക്ക് കർമ്മങ്ങളിലും മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനും തിരുമേനിക്ക് ഭാഗ്യമുണ്ടായി. പരിമല തിരുമേനിയുടെ നിറവടക്ക് ശുശ്രൂഷയിലൊക്കെ മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പൗലോസ് മാർ യുവാനിയസ് തിരുമേനി, പിന്നീട് ഒന്നാം കാതലിക്കായി തീർന്ന പൗലോസ് പ്രഥമൻ ബാവായാണ്. 1911 അബ്ദുള്ള പാദ്രക്കീസിന് മുടക്ക് ഭീഷണി സഭാന്തരീക്ഷത്തെ കലുഷിതമാക്കിയപ്പോൾ മാർ യുവാനിയസ് സുധീരമായ നിലപാടെടുത്തു. നീതിക്ക് നിരക്കാത്ത കൽപ്പനയുടെ അനൗചിത്യത്തെയും സാധ്യതയും വിവരിച്ചുകൊണ്ട് പരസ്യമായി കൽപ്പന പുറപ്പെടുവിച്ചു. കാതലിക്കേറ്റ് മലങ്കരയിൽ പുനഃസ്ഥിതിക്കുവാൻ മറ്റുള്ളവരോടൊപ്പം മുൻപന്തിയിൽ നിന്നു അദ്ദേഹം. അത് മെത്രാപ്പൊലീത്തയായിട്ടിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനിടെ പരിമല സെനാരിയിൽ അദ്വൈത മിശിക പാത്രക്കീസിന്റെ അധ്യക്ഷതയിൽ വൈദിക സെനദോസ് കൂടി, തുടർന്ന് 14-ാം തീയതി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി ഇരു യോഗങ്ങളും കൈക്കൊണ്ട തീരുമാനം ഒന്നായിരുന്നു. ഞാൻ ഈ കാര്യങ്ങളോടൊക്കെ പോകുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്റെ അച്ഛൻ എന്തിനാ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നത്, പെട്ടെന്ന് ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ എന്ന്. നിങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കാം, പക്ഷെ താല്പര്യമുള്ള ആൾക്കാർ കേൾക്കുന്നവർ പലരും എനിക്കതിന്റെ ആ ഒരു നിങ്ങൾ താല്പര്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇത് ജീവിതരേഖ, ഓരോരുത്തരുടെയും ജീവിതരേഖ ഒന്ന് വായിച്ചിരിക്കണം. അതിനകത്ത് ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങളെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് ഇതൊന്നും പരീക്ഷയ്ക്ക് വരുന്ന കാര്യമൊന്നുമല്ല, ഞാൻ വായിച്ചു പോകുന്നു എന്നുള്ള ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വായിച്ചു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വായിക്കാതിരുന്നാൽ ഞാൻ ആ പിതാക്കന്മാരോട് ചെയ്യുന്ന ഒരു ഒരു സുഖമില്ലാതിരിക്കാം. കാരണം അവരിത്രമാത്രം സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമ്മളത് പഠിക്കുന്ന സമയം അവരെ സ്കിപ്പ് ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ അവർ പാപമാണെന്ന് കണക്കാക്കുന്നത് കൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. ദയവചെയ്ത് നിങ്ങൾ ആ സെൻസിൽ അത് എടുക്കണം. നിങ്ങളുടെ ഈ ഷോർട്ടായിട്ട് പഠിക്കാനുള്ള ഗുളിക പ്രയോഗത്തിൽ പഠിക്കാൻ എന്നുള്ള മനസ്സ് തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് സഭ ഏത് രീതിയിൽ മുൻപിലേക്ക് വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുക. പരിമല സെമിനാരിയിൽ അദ്വൈത മിശിക പാദ്രക്കീസിന്റെ അധ്യക്ഷതയിൽ വൈദിക സെനദോസ് കൂടി, തുടർന്ന് 14-ാം തീയതി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി ഇരു യോഗങ്ങളും കൈക്കൊണ്ട തീരുമാനം ഒന്നായിരുന്നു. മുറിമറ്റത്തിൽ മാർ യുവാനിയോസ് മെത്രാപ്പൊലീത്തയെ കിഴക്കിന്റെ കാതലിക്കായി വാഴിക്കണം. പരിമലയിൽ ഉണ്ടായിരുന്ന തിരുമേനി തീരുമാനം അറിഞ്ഞപ്പോൾ അസ്വസ്ഥനായി. 70 വയസ്സായ തന്നെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് അദ്ദേഹത്തിന് 70 വയസ്സായി. അദ്ദേഹം കവിതയ്ക്കസ്ഥാനത്തേക്ക് വരാനുള്ള കാര്യങ്ങളായി പഠിക്കുന്നത്. സമുദായ നേതാക്കന്മാരായ ഇ ജെ വക്കീല്, എം എ ചാക്കോ, കെ സി മാമൻ മാപ്പിള തുടങ്ങിയവർ കാതുലിക്കാസ്ഥാനം സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തെ ധരിപ്പിച്ചു. അവയൊക്കെ വിഫലമായി. ഉടൻ തന്നെ അദ്ദേഹം കോലഞ്ചേരിക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ തിരുമേനി വട്ടശ്ശേരി ദേവനാസിയസ് മെത്രാപ്പോലീസായി കൽപ്പന അയച്ചു. കാതുലിക്കാസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് അതിൽ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ നയചതുരനും ക്രാന്തദർശിയുമായി വട്ടശ്ശേരിയിൽ മാർ ദേവനാസിയസ് ദൃഢചിത്തനായി. വളരെയധികം ചിന്തിച്ച് ആലോചിച്ച് ഒരു മറുപടി തയ്യാറാക്കി പ്രത്യേകം ആവശ്യം കോലഞ്ചേരിക്ക് കൊടുത്തയച്ചു. സഭ ഏകകണ്ഠമായി എടുത്തിരിക്കുന്ന ഈ തീരുമാനം തിരുമേനി ലംഘിക്കുകയാണെങ്കിൽ ഭാവി തലമുറ കുറ്റപ്പെടുത്തുമെന്നും സഭയുടെ ഭാവിയെ തന്നെ അത് ബാധിക്കുമെന്നും കത്തിൽ സഹോദര ശൈലിയിൽ സൂചിപ്പിച്ചിരുന്നു. കാര്യം ഇത്രയും ആയപ്പോൾ തിരുമേനി വീണ്ടും വിചാരത്തിന് മുതിർന്നു. താൻ മൂലം സഭ നശിക്കാൻ പാടില്ല, സഭ നിലനിൽക്കണം. ഇത്തരം ചിന്തകൾ മനസ്സിലൂടെ കടന്നുപോയി. സ്വന്തക്കാരെയും സുഹൃത്തുക്കളെയും ഉടനടി വിളിച്ചു വരുത്തി അഭിപ്രായം ആരാഞ്ഞു. അവരും സ്ഥാനം സ്വീകരിക്കണമെന്ന പക്ഷക്കാരായിരുന്നു. കോട്ടയത്തിന് പുറപ്പെടാൻ അദ്ദേഹം തയ്യാറായി. അനന്തരവൻ മുറിമറ്റത്തിൽ ഗീവർഗീസ് കത്തനാർ, പ്രിയശിഷ്യൻ മൽപ്പാൻ, തേനിങ്കൽ ഗീവർഗീസ് കത്തനാർ, മത്തായി ആശാൻ എന്നിവരോടൊന്നിച്ച് കോട്ടയം പഴയ സെമിനാരിയിലേക്ക് യാത്രയായി. ഞാൻ ഈ പേരുകളൊക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. കാരണം ഈ കുടുംബത്തിലൊക്കെ പെട്ട ഏതെങ്കിലും ആൾക്കാര് ചെന്നൈ ഇന്ന് കേൾക്കുന്നുണ്ടാവാം. ഈ മത്തായി ആശാന്റെ കുടുംബക്കാരോ തേനിങ്കൽ ഗീവർഗീസ് കത്തനാറിന്റെ കുടുംബക്കാരോ നമ്മളെ അമേരിക്ക മുഴുവൻ ഇരിക്കുന്ന ആൾക്കാർ ഇത് കേട്ടോണ്ടിരിക്കുക. അപ്പോ തീർച്ചയായിട്ടും മുറിമറ്റത്തിലുള്ള ഏതെങ്കിലും ഫാമിലിക്കാരുണ്ടാവാം. നമ്മളതെല്ലാം മനസ്സിലാക്കി വേണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്ക് ഓർക്കാം. കഷ്ടപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഓർക്കാം. ഇവരോടൊന്നിച്ച് അദ്ദേഹം പഴയ സെമിനാരിയിലേക്ക് യാത്രയായി. കോട്ടയത്തെത്തി വിശ്രമിച്ച ശേഷം നിരളം പള്ളിയിൽ ചെന്നു ചേർന്നു. അൽമായരും വൈദികരും അടങ്ങുന്ന ഒരു വലിയ സംഘം നിയുക്ത കാതുലിക്കായി നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചാനയിച്ചു. 1912 സെപ്റ്റംബർ 15 മലയാള മാസം 1858 ചിങ്ങം 31 മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ്, മാർ ബസേലിയോസ് പൗലോസ് പ്രഥമൻ കാതുലിക്ക എന്ന പേരിൽ അഭിഷിക്തനായി. അങ്ങനെ മലങ്കര സഭയിൽ കാതുലിക്കേറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടു. ഉൾഭരണ സ്വാതന്ത്ര്യത്തോടുകൂടിയ പ്രഥമ കാതുലിക്കയും ഉണ്ടായി. ജനങ്ങളുടെ ദീർഘകാല സ്വപ്നം സഫലമായി. നോക്കൂ, എനിക്ക് ഇത് പറയുമ്പോൾ എന്റെ ശരീരം കോരിത്തരിക്കുന്നുണ്ട്. കാരണം എത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ക്രമം ഈ സഭയ്ക്കുണ്ടായി എന്നും ഇതെല്ലാം പ്രതിസന്ധികളിൽ നിന്ന് സഭയെ ദൈവം അത്ഭുതകരമായിട്ട് നയിക്കുന്നുവെന്നും നമ്മളൊക്കെ ക്രിസ്തുവിനെ അറിയുവാൻ തക്കവണ് ഈ സഭയിലൂടെ സാധിച്ചത് ഇങ്ങനെയുള്ള പിതാക്കന്മാരുടെ നടത്തിപ്പാണല്ലോ എന്നുള്ളതും, പത്രോസിനെയും പൗലോസിനെയും എല്ലാ സ്ലീഹന്മാരെയും പോലെ കാലാകാലങ്ങളിൽ സഭയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കപ്പെടുന്ന പിതാക്കന്മാരിൽ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവരെ ഉറപ്പിച്ച് ഈ സഭ എത്രമാത്രം നയിക്കുന്നു എന്നുള്ളതിലും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് കാവലായിരിക്കട്ടെ എന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിഷ്കളങ്കനും നിരുപമ സുന്ദരനുമായിരുന്നു പ്രഥമ കാതുലിക്ക. ദീപ്തിമത്തായിരുന്നു ആ കണ്ണുകൾ. മതാചാരങ്ങളിലുള്ള നിഷ്ഠ, വിനയമധുരമായ സംഭാഷണം, മനസാക്ഷി അനുസരിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇവയൊക്കെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സൂക്ഷ്മ സുന്ദര വശങ്ങളായിരുന്നു. ചെങ്ങന്നൂർ പള്ളിയിൽ വെച്ച് 1913 ഫെബ്രുവരി 9 ഞായറാഴ്ച കാര്യചിറ മാർ ഫിലക്സിനോസ്, കരോട്ടു വീട്ടിൽ മാർ ഇവാനിയോസ് എന്നിവരുടെ നിർത്താൻ സ്ഥാനാരോഹണം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യചിറ മാർ ഫിലക്സിനോസ് ആണ് പിന്നീട് ഗീവർഗീസ് പ്രഥമൻ ബാബ. കരോട്ടു വീട്ടിൽ മാർ ഇവാനിയോസ് ആണ് യുയാക്കി മാർ ഇവാനിയോസ് പരിമലക്കാരടങ്ങിയിരിക്കുന്നു. ഇവരെ രണ്ടുപേരെയും നിർത്താൻ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. പാത്രിക്കീസ് ബാബയാണ് അത് മുഖ്യ കാർമ്മികത്വം. അപ്പോൾ പ്രഥമ കാതുലിക്ക ബാബായും സന്നിഹിതനായിരുന്നു. മലങ്കര മെത്രാപ്പോലീസായിരിക്കുന്ന വട്ടശ്ശേരി തിരുമേനിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അതിൽ സഹകാർമ്മികത്വം വഹിക്കുകയും ചെയ്തു. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ജന്മനാടായ കോലഞ്ചേരിയിൽ വന്ന് താമസിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഇത് 13 ഫെബ്രുവരിയിലാണ് ഈ സംഭവം. ഈ മെത്രാപ്പോലീസായിട്ട് രണ്ടുപേരെയും വായിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ക്ഷീണ അവസ്ഥ ഉണ്ടാവുകയാണ്. കോലഞ്ചേരി വന്ന് താമസിക്കാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. പക്ഷേ കാരണം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് പള്ളിയാണ് അദ്ദേഹത്തിന് ഇടവക. പക്ഷേ കക്ഷി വഴക്കിന്റെ പുകമാറ്റുള്ളിൽ നിന്ന് ചില വ്യക്തികൾ തിരുമേനി എതിർത്തിരുന്നു, പ്രത്യേകിച്ച് ഇടവക പള്ളിക്കാർ. അത് അദ്ദേഹത്തിന് താങ്ങാനാവില്ലായിരുന്നു. കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഉള്ളിലൊതുക്കി കണ്ണുനീരോടും ദുഃഖത്തോടും കൂടി മാതൃദേവാലയത്തോടും വിട പറഞ്ഞ് കോട്ടയം പഴയ സെമിനാരിയിലെത്തി. ഇതിനിടെ വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ഒന്നൊന്നായി പിടിപെട്ടു. അപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ആ ആഗ്രഹം നിലനിന്നു. സ്വന്തം ഇടവക പള്ളിയിലേക്ക് തിരിച്ചു പോവുക. അതും സാധ്യമെങ്കിൽ കണ്ടനാട് ഭദ്രാസനത്തിലുള്ള ഏതെങ്കിലും പള്ളിയിൽ അന്ത്യദിനങ്ങൾ കഴിച്ചുകൂട്ടുക. പരിശുദ്ധ ബ്രഹ്മാതിരിമേനിയുടെ അന്ത്യാഭിലാഷം മനസ്സിലാക്കിയ സമുദായ ട്രസ്റ്റി പാലപ്പള്ളി പൗലോസ് കത്തനാർ അദ്ദേഹത്തെ സ്വന്തം പള്ളിയായ പാമ്പാക്കുട ചെറിയ പള്ളിയിലേക്ക് ക്ഷണിച്ചു. പരിശുദ്ധ ബ്രഹ്മാതിരിമേനി ആ ക്ഷണം സ്വീകരിച്ചു, പാമ്പാക്കുടയ്ക്ക് പോയി. നോക്കൂ, കോലഞ്ചേരി പള്ളി അംഗമായിരുന്ന അദ്ദേഹം പാമ്പാക്കുട ചെറിയ പള്ളിയിൽ കാലം ചെയ്ത് അവിടെ കബറടങ്ങാനുണ്ടായ സാഹചര്യമാണ് പറഞ്ഞത്. കക്ഷി വഴക്ക് മൂലം കോലഞ്ചേരി പള്ളിയിലേക്ക് അദ്ദേഹത്തിന് സ്വീകരണം ഒന്നും ലഭിച്ചില്ല. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമായിരുന്നു പോകാനായിട്ട്, പക്ഷേ അവസാനം അത് അസാധ്യം ആണെന്ന് കണ്ടിട്ട് കണ്ടനാട് ഭദ്രാസനത്തിലുള്ള ഏതെങ്കിലും, കാരണം അദ്ദേഹം കണ്ടനാട് ഭദ്രാസനത്തിന് മെത്രാപ്പോലീസായും കൂടി ആയിരുന്നല്ലോ, ഏതെങ്കിലും പള്ളി കവറടങ്ങിയാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ പാലപ്പള്ളിയിലെ പൗലോസ് കത്തനാര് പാമ്പാക്കുട ചെറിയ പള്ളിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. പരിശുദ്ധ ബാവാതിരിമേനി ആ ക്ഷണം സ്വീകരിച്ച് പാമ്പാക്കുടയ്ക്ക് പോയി. പാമ്പാക്കുടയിൽ സന്തുഷ്ടനായി കഴിയവേ 1913 മേഡം 2-ാം തീയതി, മേഡ മാസം എന്ന് പറയുന്നത് മെയ് മാസമാണ്, മെയ് മാസം മേടമാസം 2-ാം തീയതി, ക്ഷമിക്കണം, ഏപ്രിൽ മാസമാണ് അദ്ദേഹം അസുഖബാധിതനായി കരോട്ട് വീട്ടിൽ യോയാക്കിമാർ ഇവാനിയോസ് അനവധി വൈദികരുടെയും ജനങ്ങളുടെയും സാന്നിധ്യത്തിൽ കമ്പീര ശുശ്രൂഷ നടത്തി. പരുമല കവറടയിൽ ഇരിക്കുന്ന യുവാക്കിന്റെ മേനി വന്നിട്ട് കമ്പീര ശുശ്രൂഷ നടത്തി. പരിശുദ്ധ ബാബുമേനി സഭയ്ക്ക് വേണ്ടി ഇടവയ്ക്ക് വേണ്ടിയും ഇടമുറിയാതെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്ത്യദിനങ്ങൾ ഒന്നൊന്നായി തള്ളി നീക്കി തന്നെ ശുശ്രൂഷിച്ച ശിഷ്യന്മാർക്കും ജനങ്ങൾക്കും വൈദികർക്കും അന്ത്യോപദേശങ്ങൾ നൽകി. 1913 മേടം 20-ാം തീയതി, അത് മെയ് മാസം 2-ാം തീയതിയാണ്, 1913 മെയ് മാസം 2-ാം തീയതി അദ്ദേഹം കാലം ചെയ്തു, നിത്യതയിലേക്ക് കടന്നുപോയി. മാർ ദീവനാസിയോസ് മാർ ഇവാനിയോസ് എന്നീ മെത്രാപ്പൊലീത്തമാരുടെ കാർമ്മികത്വത്തിലും ഒട്ടശ്ശേരി തിരുമേനിയുടെയും ദിവ്യാക്കി മാർ ഇവാനിയോസിന്റെയും കാർമ്മികത്വത്തിലും വൻപിച്ച ജനാധിപതിയുടെ സഹകരണത്തിലും പാമ്പാക്കുട പള്ളിയിൽ മലങ്കരയുടെ പ്രഥമ കാതോലിക്കായ കബറടക്കി. ആ കബറട ഇപ്പോൾ പുതുക്കി പണിതിട്ടുണ്ട്. അത് ഒരു കാലഘട്ടം വരെ ശ്രദ്ധിക്കാതെ കിടക്കുമായിരുന്നു. ഞാനും എനിക്കും വൈദികനായതിന് ശേഷം ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് അവിടെ നടക്കുന്ന കൺവെൻഷനുകളിലെല്ലാം, ഞാൻ വൈദികനായതിന് ശേഷം ഒട്ടുമിക്ക വർഷങ്ങളിൽ, എനിക്കൊന്ന് ഒരു 4-5 വർഷം ഞാൻ നാട്ടിലുണ്ടായിരുന്ന വർഷങ്ങളിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും തന്നെ ഈ പാമ്പാക്കുട ചെറിയ പള്ളിയിൽ പോയി അദ്ദേഹത്തിന്റെ കവറടം സന്ദർശിക്കുവാനും അവിടെ വചന ശുശ്രൂഷ നടത്തുവാനും ഒരു വലിയ അനുഗ്രഹം ഈ ബഹീനനായ എനിക്കും ലഭിച്ചു എന്നുള്ളത് കണ്ണുനീരോടെ ഈ സമയം ഞാൻ ഓർക്കുകയാണ്. ആ കവറടം ഇപ്പോൾ പുതുക്കിപ്പണിതിട്ടുണ്ട്. മെയ് 2-ഉം 3-ഉം തീയതികളിൽ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ, മെയ് മാസം 3-ാം തീയതിയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാൾ. 2-ാം തീയതിയാണ് കാലം ചെയ്യുന്നത്, 3-ാം തീയതിയാണ് ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മ പെരുന്നാളിന് മലങ്കരയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതരേഖ 1-ാം കാതോലിക്ക ബാവായുടെ. 7 മാസം 19 ദിവസം ഇത്രയും മാത്രമേ അദ്ദേഹം കാതോലിക്കായിട്ടിരുന്നുള്ളൂ. പക്ഷെ കണ്ടാട് ഭദ്രാസനത്തില് അദ്ദേഹം ദീർഘകാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. മെത്രാനായിട്ട് അനുഗ്രഹീതമായ ജീവിതത്തിന് മുമ്പിൽ നമുക്ക് ചിരസ്തംഭിക്കുകയും ചെയ്യാം. ഇതാണ് 1-ാം കാതോലിക്ക പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ കാര്യങ്ങൾ. ഇനി 2-ാം കാതോലിക്കയുടെ ജീവിതരേഖയെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ള. ഇന്നത്തെ സമയം അവസാനിച്ചതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. 2-ാം കാതോലിക്ക പള്ളിക്കാട്ട് തിരുമേനി ഗീവർഗീസ് പ്രഥമൻ കാതോലിക്ക ബാവ നിങ്ങളെ ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ. പത്രോസ് തൃതീയൻ പത്രിക്കീസ് ബാവ, അതോടൊപ്പം പൗലോസ് മാർ ഇവാനിയോസ് തിരുമേനി, പിന്നീട് പൗലോസ് പ്രഥമൻ കാതോലിക്ക ബാവ, ഒട്ടശ്ശേരി തിരുമേനി, എല്ലാവരും കൂടെ ചേർന്ന പട്ടണത്തെ ആളാണ് കരുചിറ മാർ ഗീവർഗീസ് മാർ ഫിലക്സിനോസ്, പിന്നീട് 2-ാം കാതോലിക്കയായി തീർന്ന ഗീവർഗീസ് തൃതീയൻ ബാവ, ഗീവർഗീസ് പ്രഥമൻ ബാവ. അദ്ദേഹത്തിന്റെ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.
ബുധനാഴ്ചത്തെ ക്ലാസ് തന്നെ എടുക്കാൻ പറ്റുമോ? ബുധനാഴ്ചത്തെ നമ്മുടെ ബൈബിൾ ക്ലാസ് നിന്നു, ആ ദിവസം അച്ഛനെ കൂടെ ക്ലാസ് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലായിരുന്നു.
അപ്പം ബുധനും വ്യാഴവും നമുക്ക് അങ്ങ് എടുത്തങ്ങ് തീർക്കാം അല്ലേ?
അതെ അതെ.
ഓക്കെ ആയിക്കോട്ടെ, ബുധനും വ്യാഴവും കൂടെ എടുക്കുവാണെങ്കിൽ എനിക്കൊരു 4-5 ക്ലാസ്സുകളൂടെ മതി. ഇപ്പം അടുത്തത് ഇപ്പൊ 2-ാം കാതോലിക്ക ആയല്ലോ, അത് കഴിഞ്ഞിട്ട് 3-ാം കാതോലിക്കയെ പറ്റി കുറച്ച് ക്ലാസ്സുകൾ വേണം, രണ്ടോ ക്ലാസ്സുകൾ വേണമായിരിക്കാം. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ വായിച്ചതുകൊണ്ട് നമുക്ക് സമയം പോയത്, ഇല്ലെങ്കിൽ അവരുടെ ജീവിതരേഖ മാത്രമേ പറയുന്നുള്ളെങ്കിൽ പെട്ടെന്ന് അങ്ങ് തീരും.
അടുത്ത ബുധനാഴ്ച ഞാൻ എല്ലാവർക്കും ഇമെയിൽ ചെയ്യാം. സത്യശ്രീ തന്നെ ബുധനും വ്യാഴവും രണ്ടു ദിവസം
ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളതല്ല.
ഓക്കെ, താങ്ക് യു അച്ഛാ, ഒത്തിരി ഒത്തിരി പ്രയോജനം ചെയ്തു. ഇതൊന്നും ഇതിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തവരും ഗ്രാഹ്യമില്ലാത്തവരുമാണ് ഞങ്ങളെല്ലാം. കുറച്ചു പേർക്കല്ല, ബാക്കിയുള്ളവർക്കും വലിയ ഗ്രാഹ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി ഒരുപാട് ഞങ്ങളെ എൻലൈറ്റൻ ചെയ്തു, വളരെ നന്ദി. അത് കണ്ടിന്യൂ ചെയ്യണം, ഞങ്ങൾക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അച്ഛൻ പറഞ്ഞപോലെ ഇത് അവരെ സ്കിപ്പ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു പാപമാണ്. അതുകൊണ്ട് പഠിക്കുക തന്നെ നിശ്ചയിച്ചു. അച്ഛനത് കംപ്ലീറ്റ് ചെയ്ത് തരണം. വളരെ സന്തോഷം അച്ഛൻ്റെ ക്ലാസ് കേൾക്കുന്നതിൽ. പിന്നെ ഞാൻ എസ് എ കോമ്പറ്റീഷൻ്റെ റിസൾട്ട്സ് എല്ലാം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ പേരെല്ലാവരുടെയും വായിച്ചതാ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഇമെയിൽ അധികം താമസിയാതെ കിട്ടുന്നതായിരിക്കും. പിന്നിന്ന് എല്ലാവരും ശ്രദ്ധയോടുകൂടി കേട്ടുന്നതിന് വളരെയധികം നന്ദി. ഇനി അടുത്ത ബുധനാഴ്ച നമുക്ക് കാണാം. അച്ഛൻ നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധ പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവാൻ ശ്രീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള കുടിയിരുപ്പിനെ സ്ഥാനങ്ങളെ ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവെ, നേരൊക്കെയും കാലമൊക്കെ എല്ലാ സമയത്തും എന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. പാറയ്ക്കും മറുപത്രേ, ശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേൽ പ്രത്യേക പ്രസ്ഥാനത്തോടും എന്റെ നേതൃത്വം കൊടുക്കുന്ന എല്ലാവരോടും ഞങ്ങളുടെ സഭയോടും കർത്താവെ, ഞങ്ങളുടെ പിതാക്കന്മാർ സ്ഥാപിച്ച എല്ലാ കാര്യങ്ങളോടും, ഈ ഭദ്രാസനത്തോടും, എല്ലാ വൈദികരോടും, എല്ലാ ഇടവകയോടും, എല്ലാ പ്രിയപ്പെട്ടവരോടും, ഞങ്ങളെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
താങ്ക്സ് ടു എവരിവൺ ആൻഡ് ഗുഡ് നൈറ്റ്.
ഓക്കേ, ഗുഡ് നൈറ്റ്.